ഫെമിനിസത്തിന്റെ അർത്ഥം ഇനിയും മനസ്സിലായിട്ടില്ല. നമിത പ്രമോദുമായി ബിന്ദു പാലക്കപ്പറമ്പിൽ നടത്തിയ അഭിമുഖം. സിനിമാ ജീവിത വിശേഷത്തിൽ നമിത പ്രമോദ്. എന്താണ് ഓരോ വർഷവും ഓരോ സിനിമ മാത്രം ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് നമിത ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ഇത്ര വർഷത്തിന്റെ ഇടയിൽ ഇത്ര സിനിമ ചെയ്തു തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമിത പ്രമോദ് മലയാള സിനിമയുടെ ഓരം ചേർന്ന് യാത്ര തുടങ്ങിയിട്ട് പതിറ്റാണ്ടായി. ട്രാഫിക്കിലെ റിയയായി എത്തിയ ആ കുട്ടിയെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി. അതിന്റെ അടുത്ത വർഷം പുതിയ തീരങ്ങളിലെ നായിക മുഖമായി നമിതയെ മലയാളി പ്രേക്ഷകർ കണ്ടു. പഴയകാല നായിക സുമലതയുടെ മുഖമാണ് ഈ സുന്ദരിക്കെന്ന് പ്രേക്ഷകർ പറഞ്ഞു. വിക്രമാദിത്യനിലെ ദീപികയും ചന്ദ്രേട്ടൻ എവിടെയാണുള്ള ഗീതാഞ്ജലിയും മാർഗം കളിയിലെ ഊർമിളയുമെല്ലാം പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രങ്ങൾ. നമിത ഇപ്പോൾ സിനിമാ തിരക്കുകൾക്കിടയിലാണ്. തന്റെ സിനിമാ ജീവിത വിജയത്തെക്കുറിച്ച് ഇതാദ്യമായി നമിത തുറന്ന് സംസാരിക്കുന്നു. നമിത ഇപ്പോൾ തിരക്കിലാണോ? ജയേട്ടന്റെ കൂടെയുള്ള ഒരു സിനിമ ചെയ്തു, ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. അശ്വതി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അഡ്വക്കേറ്റ് ആണ്. ഗൗരവമേറിയ വിഷയം സംസാരിക്കുന്ന സിനിമയാണ്. ത്രില്ലർ ജോണറിൽ ഒറ്റ രാത്രി നടക്കുന്ന സംഭവമായാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പുതിയ വിശേഷമായി പറയാനുള്ളത്. അതുപോലെ രഞ്ജിത്ത് അങ്കലിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു, ഉടനടി റിലീസ് കാണും. പുതിയ മറ്റൊരു സിനിമയുടെ ചിത്രീകരണം ഈ മാസം തുടങ്ങും. 2016 മുതൽ ഓരോ വർഷവും ഓരോ സിനിമ മാത്രം. അതെന്താണ് അങ്ങനെ? ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ഇത്ര വർഷത്തിന്റെ ഉള്ളിൽ ഇത്ര സിനിമ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഓരോ തിരക്കഥയും എന്റെ അടുത്ത് വരുമ്പോൾ അതിലെ ഓരോ ഘടകങ്ങളും കൃത്യമായി നോക്കി എനിക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം ചെയ്യും. എനിക്ക് പൂർണ്ണമായി തൃപ്തി തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ പറയാറുള്ളൂ. ഒരു തിരക്കഥ വരുമ്പോൾ അതിൽ ഒറ്റ സീൻ മാത്രമേ ഉള്ളൂവെങ്കിലും അത് സിനിമയിൽ പ്രധാന ഭാഗമാണെങ്കിൽ തീർച്ചയായും ചെയ്യും. ഓരോ കഥാപാത്രങ്ങളും കഴിയുമ്പോൾ, ആദ്യ കഥാപാത്രം മുതൽ ഇന്നുവരെ ചെയ്ത കഥാപാത്രങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന ഒരു തോന്നലാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി എന്നെ സംതൃപ്തിപ്പെടുത്തിയ കഥാപാത്രങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. മാർഗം കളിയിലെ ഊർമിളയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്. അതുപോലെ വിക്രമാദിത്യനിലെ കഥാപാത്രത്തെ കുറിച്ചും പലരും പറയാറുണ്ട്. സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച്, സിനിമ എന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന മാധ്യമമാണ്. സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എനിക്കതിൽ വലിയ വിശ്വാസമില്ല. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ കാണുന്നു, വ്യത്യസ്ത സ്വഭാവമുള്ളവർ. എല്ലാവരും നന്മ നിറഞ്ഞവരല്ലോ. ഓരോരുത്തർക്കും അവരുടേതായ ഡാർക്ക് സൈഡ് ഉണ്ട്. സിനിമയാകുമ്പോൾ എല്ലാവരുടെയും പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ വെള്ളപൂശി കാണിക്കുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പലർക്കും തോന്നുന്നതാണ്. പുതിയ ഫോട്ടോകളിലെ കോസ്റ്റ്യൂം ആകർഷണീയമാണല്ലോ, ആരാണ് ഡിസൈനർ? ഈ അടുത്ത് എടുത്ത എല്ലാ ഫോട്ടോകളും നാദശക്കയുടെ മക്കളും എന്റെ സുഹൃത്തുമായ ആയിഷയുടെ കല്യാണത്തിനോടനുബന്ധിച്ചെടുത്ത ചിത്രങ്ങളാണ്. കല്യാണത്തിന് വേണ്ടി ചെയ്ത കോസ്റ്റ്യൂമുകളാണ്. ഞങ്ങൾ സ്വന്തമായി ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ് അതെല്ലാം. എന്റെ സ്റ്റൈലിസ്റ്റ് രശ്മി മുരളീധരനുമായി എനിക്ക് ഏത് പാറ്റേൺ വേണമെന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം രശ്മി അത് സ്കെച്ച് ചെയ്യും. നിറം ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ അതൊരു ബൊട്ടീക്കിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടി കാര്യങ്ങളെല്ലാം നോക്കാറുണ്ടോ? ഫിറ്റ്നസിന്റെ കാര്യം തോന്നുന്ന പോലെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്റെ ശരീരത്തെ കുറിച്ച് ഒരു ധാരണയുണ്ട് എനിക്ക്. എന്ത് കഴിച്ചാൽ തടി കൂടുമെന്നും കൃത്യമായി അറിയാം. അതെല്ലാം മാക്സിമം ഒഴിവാക്കും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് ഫോളോ ചെയ്യാറുണ്ട്. ഒപ്പം വർക്കൌട്ടും അതെനിക്ക് തോന്നുന്നതിനനുസരിച്ചാണ് ചെയ്യാറുള്ളത്. അതിലൊരിക്കലും വേറെ ഒരാൾ ഫോളോ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഞാൻ അധികം മേക്കപ്പ് ഉപയോഗിക്കാത്ത ഒരാളാണ്. സൺസ്ക്രീനും ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഇതാണ് ഞാൻ പ്രധാനമായും മുഖത്തിടുന്ന മേക്കപ്പ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതൽ മെച്ചപ്പെടും. പാർലറിൽ മുടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. പുരികം കൂടുതലായി വളർന്നു നിൽക്കുന്നത് ത്രെഡ് ചെയ്യും. തൈരും കടലമാവും പാക്ക് ഉണ്ടാക്കി മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നെഗറ്റീവ് കമന്റുകളെ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇപ്പുറത്ത് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാകും. ഇപ്പോൾ അതുമായി ശീലമായി. ആദ്യമൊക്കെ കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിവാഹക്കാരും ചോദിക്കുകയും 4 വർഷം കഴിഞ്ഞാലേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് പല ഓൺലൈൻ മാധ്യമങ്ങളും അത് വളച്ചൊടിച്ച് പലതരത്തിലാക്കി. നമിതയുടെ വിവാഹം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരനെ കാണാമെന്ന തരത്തിലുള്ള വാർത്തകൾ. ചില വാർത്തകളുടെ ടൈറ്റിൽ കണ്ടാൽ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞുവെന്ന് സ്വയം ചിന്തിക്കും. അതുകൊണ്ട് നെഗറ്റിവിറ്റികളെ അപ്പുറത്ത് നടക്കും അത് നമ്മൾ അറിയും, പക്ഷേ മൈൻഡ് ചെയ്യാറില്ല. എപ്പോഴായിരിക്കും കല്യാണം? ഭാവി വരൻ എങ്ങനെയായിരിക്കും? അയ്യോ, അതിനെക്കുറിച്ചൊന്നും ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. 2-3 വർഷം കഴിഞ്ഞിട്ടേ കല്യാണക്കാര്യം നോക്കുകയുള്ളൂ. നമ്മൾ എത്ര പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. എങ്ങനെയുള്ള ആളാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. കുടുംബം നോക്കുന്ന അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളായിരിക്കണം. മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. ജീവിതത്തിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, കോളേജിൽ റെഗുലറായി പഠിക്കാൻ സാധിച്ചില്ല എന്നൊരു സങ്കടം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ BSW ചെയ്യുകയാണ്. വിഷമമുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈയൊരു പ്രായം കൊണ്ട് ചെയ്യാൻ സാധിച്ചുവെന്ന സന്തോഷം. സന്തോഷമുണ്ട്. അതോർക്കുമ്പോൾ വിഷമത്തെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. സ്വകാര്യതയിൽ ആരെങ്കിലും കൈ കടത്തിയപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടോ? പുറത്തെല്ലാം പോകുമ്പോൾ മറ്റുള്ളവർ സെൽഫി എടുക്കാനൊക്കെ വരുന്നത് ഇഷ്ടമാണ്. അവർ സന്തോഷവും സ്നേഹവും ഒക്കെ പങ്കുവെക്കാറുണ്ട്. അതൊക്കെ അനുഗ്രഹമായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ചില ആണുങ്ങൾ നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത് സെൽഫി എടുക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട്. അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിലേക്ക് പറച്ചു നട്ടപ്പോൾ ആദ്യം നല്ല വിഷമമുണ്ടായിരുന്നു. ജനിച്ച നാട്, സുഹൃത്തുക്കളും കസിൻസും എല്ലാം തിരുവനന്തപുരത്ത്. പക്ഷെ എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എറണാകുളത്തേക്ക് മാറുന്നതെന്ന് ഓർത്തപ്പോൾ സന്തോഷം തോന്നി. ഇപ്പോൾ എറണാകുളവുമായി വല്ലാത്തൊരു അടുപ്പമായി. നമ്മിത് ഫെമിനിസ്റ്റ് ആണോ? എനിക്ക് ഇതുവരെയും ഫെമിനിസത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് ആണും പെണ്ണും ഒരുപോലെയാണെന്നാണ്. എല്ലാ കാര്യത്തിലും ഒരുപോലെ ആയിരിക്കണം. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാവരും ഇവിടെ എല്ലാ ജോലികളും ചെയ്യുന്നു. എല്ലാവരും പരസ്പരം ബഹുമാനിക്കുക. മീനാക്ഷി ദിലീപുമായുള്ള സൗഹൃദം, മീനാക്ഷി ആയാലും ആയിഷയായാലും സ്വന്തം ഫാമിലി പോലെയാണ്. സ്ഥിരം വിളിക്കാറുണ്ട്, മിക്കവാറും കാണാറുണ്ട്. ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. വിഷു എന്നാൽ പോക്കറ്റ് നിറക്കലാണ്. വിഷുവിന് കൈനീട്ടമാണ് ഹീറോ. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി മുതിർന്നവരോട് ആദ്യമേ ഡിമാൻഡ് ചെയ്യും, 100 രൂപയിൽ കുറഞ്ഞ് തരരുതെന്ന്. വിഷു കൈനീട്ടം 1000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മാമ, വല്യമ്മ ഇവരോടെല്ലാം തലേന്നേ പറയും 100 രൂപ കുറഞ്ഞ് തരരുതെന്ന്. വിഷു കഴിയുമ്പോഴേക്കും പോക്കറ്റ് നിറയും. അപ്പോൾ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം പോയി വാങ്ങും. കളിപ്പാട്ടങ്ങളാണ് മെയിൻ ആയി വാങ്ങുക. സ്വന്തമായി കാശിന് വാങ്ങുന്ന പത്രാസൊക്കെ ഉണ്ടാകും. ആ കളിപ്പാട്ടങ്ങളെല്ലാം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതുപോലെ സദ്യ, കണി കാണിക്കൽ വല്ലാത്തൊരു ഓർമ്മയാണ്. തലേന്ന് രാത്രി അമ്മ പറയും കണ്ണ് തുറക്കാൻ പാടില്ലെന്ന്. എന്നാൽ അങ്ങനെ പറയുന്നത് കൊണ്ട് ഉറക്കം പോകും. പുലർച്ചെ 4 മണി മുതൽ കണ്ണു തുറന്നു കിടക്കും. കണിയെന്നും സുന്ദരമായ ഓർമ്മയാണ്. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ കുറെ മുസ്ലിം ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് സദ്യ ഇഷ്ടമായതുകൊണ്ട് വിഷുവിനെല്ലാം അവർ വീട്ടിൽ വരും. ഞങ്ങൾ സദ്യ ഒരുക്കി കൊടുക്കാറുണ്ട്. പ്ലസ് 2 മുതൽ ഞാൻ അനിയത്തിക്കെല്ലാം കൈനീട്ടം കൊടുക്കാറുണ്ട്.